Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, we are about to listen Keno Upanishad, presented by Swami Nirmalananda Giri. Thank you. Om Namah Shivaya.
Adhiyindriyamana. Adho Manasalakam Indit. Itri Shravichani Jesha Varuvan. Nirasa Padadirikam Indit. ദേവന്മാര് കൂടി കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നേടിയെങ്കിൽ ഗുരുവിന് കഷ്ടപ്പെടാതെ എങ്ങനെയും നേടാൻ കഴിയും. തഥാ ഇന്ദ്രോ ദേവാനാം ഈശ്വരോ ഇനി ദേവന്മാരുടെ കാര്യം പോട്ടെ, അനേക വിശേഷ ഗുണങ്ങളോടുകൂടിയിരിക്കുന്ന ദേവന്മാരുടെ ദേവൻ ഈശ്വരൻ ഇന്ദ്രൻ, അത് സർവ ശക്തിശാലിയാണ്, എല്ലാ ശക്തികളുള്ളവനാണ്. അങ്ങനെയുള്ള ഈശ്വരനായിരിക്കുന്ന ഈശ്വരോപിസൻ ദേവന്മാരെ അപേക്ഷിച്ച് മഹത്വമുള്ളവനാണ്, യോഗ്യതകളുള്ളവനാണ്, അനേക ഗുണങ്ങളുള്ളവനാണ്. എന്നിട്ട് കൂടിയും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചിട്ടും തന്റെ അയോഗ്യതയെക്കുറിച്ച് ചിന്തിച്ചിട്ടും ഒരുവൻ നിരാശനാകേണ്ട കാര്യമില്ല. താൻ യോഗ്യനായാൽ പോലും ഇത് ക്ലേശത്തിലൂടെ സാധിക്കും. അല്ല, ഇത് ദുർവിജ്ഞേയമാണ്. ഇനി ചിന്തിക്കാം, മക്ഷ്യമാണ് ഉപനിഷത്ത് വിധിപരം വാ. ഇനി പറയാൻ പോകുന്ന ഉപനിഷത്ത് ഉപാസ്തി ഉപാസന, അതിനെ നിർദ്ദേശിക്കാൻ വേണ്ടി ആകാം. തത്മനം ഉപാസിതവ്യം എന്ന് പറഞ്ഞ് ഇതിനെ ധ്യാനിക്കാൻ പറയും. ബ്രഹ്മധ്യാനത്തെ നിർദ്ദേശിക്കാൻ വേണ്ടിയാകാം. ശ്രവിച്ചു, ശ്രവിച്ചിട്ടും ഇത് വെളിപ്പെടുന്നുണ്ട്. പറയുന്നു ഇതിനെ ധ്യാനിക്കുക, എങ്ങനെ ധ്യാനിക്കണം അത് പറയാൻ വേണ്ടിയാകാം. സർവം ബ്രഹ്മവിദ്യ വ്യതിരേകേണ പ്രാണിനാം കർത്തൃത്വദ്യഭിമാനോ മിഥ്യ ഇത്യേത ദർശനാർത്ഥം ആഖ്യായിക്കുക. അപ്പോൾ എന്തിനു വേണ്ടി പല പല പക്ഷങ്ങൾ ആചാര്യൻ പറയുകയാണ്. എന്തിനു വീണ്ടും കാര്യം കടന്നിട്ട് പിന്നെ കഥയിലേക്ക് വരുന്നതിനാണ്, അല്ലെങ്കിൽ ആദ്യം കഥ പറയുന്നു. സാധാരണ അങ്ങനെ ചെയ്യുന്നത് തത്വത്തെ ഗ്രഹിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഒരു കഥ പറയും, കഥയിലൂടെ തത്വത്തെ ബോധിപ്പിക്കും. ഇവിടെ അങ്ങനെയല്ല, തത്വത്തെ ആദ്യം തന്നെ വ്യക്തമായും പറഞ്ഞു കഴിഞ്ഞു, അത് കഴിഞ്ഞ് പിന്നീട് കഥയിലേക്ക് വരുന്നു. ഇതാർക്കു വേണ്ടി ഇപ്പോൾ പറയുന്നതിൻ്റെ താല്പര്യമാണ് എന്താണ്? ഈ തത്വത്തെ ശ്രവിക്കുന്നത് പലതരക്കാരാണ്. തത്വത്തെ ആർക്ക് ശ്രവിക്കാനുള്ള അധികാരമുണ്ട്? എന്നാൽ അതിൻ്റെ ഫലം യോഗ്യത അനുസരിച്ചിട്ടാണ്. ഫലം ആ ശ്രോതാവിൻ്റെ യോഗ്യത അപേക്ഷിക്കുന്നു. ശ്രവണം അങ്ങനെയല്ല, ആർക്കും ശ്രവിക്കാം, ആരെയും അതിന് തടയാൻ പറ്റത്തില്ല. അധികാരിത്വം യോഗ്യത എന്നെല്ലാം പറയുന്നത് എപ്പോഴും ഫലത്തെ ആശ്രയിച്ചിട്ടാണ്. നീ അതിന് അധികാരിയല്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? നീ ശ്രവിക്കാൻ പാടില്ലെന്നുള്ളതല്ല. സാധാരണ പറയാറുണ്ടല്ലോ, ഉത്തമൻ മധ്യമൻ അധമൻ എന്നൊക്കെ പറയും. അവിടെ പറയുന്നതാണ് നീ അതിന് അധികാരിയല്ല. അവിടെ ഒരിടത്തും പറയുന്നില്ല എന്താണ് നീ ശ്രവണത്തിന് അധികാരിയല്ലെന്നല്ല. ശ്രവണത്തിന് സർവരും അധികാരികളാണ്, സർവജീവന്മാരും അധികാരികളാണ്. ഇനി ഇതിന് അധികാരി ഭേദത്തെ കൽപ്പിക്കുന്നു, ഫലത്തിൽ വരുന്ന ഭേദമനുസരിച്ച്. അതാണ് ഇവിടെ പറയുന്നതിൻ്റെ താല്പര്യം. ആ ശ്രവണത്തിൽ നിന്നും ലഭിക്കേണ്ടതായ മുഖ്യമായ ഫലം അത് ഉത്തമനായ ശ്രോതാവിനെ ലഭിക്കൂ. മധ്യമനായ ശ്രോതാവിനെ സംബന്ധിച്ച് അവിടെ ഫലം കുറയുന്നു. അധമനായ ശ്രോതാവിനെ സംബന്ധിച്ച് വീണ്ടും ഫല പ്രാപ്തിക്ക് താമസം വരുന്നു. അത് ഫലത്തെ അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് ഒരാൾ പറയുകയാണ്, ഞാൻ യോഗ്യനല്ല, അതുകൊണ്ട് ഞാൻ ഈ തത്വത്തെ ശ്രവിക്കുന്നില്ല, ഉപനിഷത്തിനെ ശ്രവിക്കുന്നില്ല എന്നൊരുവൻ സ്വയം കരുതാനോ പറയാനോ പാടില്ല. കാരണം അവൻ ഒരവസരത്തെ അവിടെ നഷ്ടപ്പെടുത്തുകയാണ്. താൻ അധമനാണെന്ന് സ്വയം കരുതിയാലും ശ്രവണം കൊണ്ടവന് ഒരു നഷ്ടം സംഭവിക്കുന്നുണ്ട്. ഫലത്തിന് കാലവിളംബം സംഭവിക്കും എന്നുള്ളതേ ഉള്ളൂ. അവനെ സംബന്ധിച്ചും ഫലമുണ്ടാകും. ശ്രവണം തന്നെ അവന്റെ ചിത്തദോഷങ്ങളെ ദൂരീകരിക്കുന്നു, ചിത്തശുദ്ധി ഉണ്ടാക്കുന്നു, അവന് ശ്രവണ സാമർഥ്യത്തെ വർദ്ധിപ്പിക്കുന്നു, അവന്റെ മനനശേഷിയെ വർദ്ധിപ്പിക്കുന്നു, അവന് ധ്യാനത്തിലുള്ള ദൃഢതയുണ്ടാക്കുന്നു. ഇതെല്ലാം അധമനായ ഒരു അധികാരിയിലും ശ്രവണം കൊണ്ട് സംഭവിക്കുന്നു. ചിലരങ്ങനെ പറയും, എന്താണോ ആദ്യം കർമ്മം ചെയ്യണം, ആദ്യം കർമ്മം ചെയ്തിട്ട് പിന്നെ ചിത്തശുദ്ധി ഉണ്ടാക്കണം, ചിത്തശുദ്ധിയൊക്കെ ഉണ്ടായതിനു ശേഷം പിന്നീട് ശ്രവിക്കണം. ഈ പറയുന്നതിന് ഒരു കാര്യമുണ്ട്, എന്താണ്? അങ്ങനെ ആദ്യം കർമ്മം ചെയ്ത്, ആദ്യം എന്ന് വെച്ചാൽ എന്തെങ്കിലും കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വന്ന്, ആ ചിത്തശുദ്ധിയിൽ ചിത്തശുദ്ധി കൊണ്ട് അവൻ ഉത്തമനായി ശ്രവിക്കുമ്പോൾ അവന് ഫലം അനായാസമായി സിദ്ധിക്കുന്നു. അത് ശരിയാണ്. പക്ഷേ ശ്രവണവും എങ്ങനെയാണോ കർമ്മം ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നത്, അതുപോലെ ശ്രവണവും ചിത്തശുദ്ധിക്ക് ഉപകരിക്കുന്നതാണ്. കർമ്മമല്ലേ പറഞ്ഞിട്ടുള്ളൂ, ചിത്തശുദ്ധിക്ക് ശ്രവണം എവിടെ പറഞ്ഞിരിക്കുന്നു? ശ്രവണവും കർമ്മമാണ്. ശരീരം കൊണ്ട് ചെയ്യുന്നത് മാത്രമല്ല കർമ്മം, മനസ്സുകൊണ്ട് ചെയ്യുന്നതും കർമ്മമാണ്. ശ്രവണം എന്ന് പറയുന്നത് എന്താണ്? മാനസിക വ്യാപാരമാണ്, അന്ധകരണത്തിന്റെ വ്യാപാരമാണ്. അതും മനഃശുദ്ധിക്ക് ഉപകരിക്കുന്നു പലതരത്തിൽ, കർമ്മശുദ്ധിക്ക് ഉപകരിക്കുന്നു. അങ്ങനെ കർമ്മശുദ്ധിയിലൂടെ മനഃശുദ്ധിക്ക് ഉപകരിക്കുന്നു. തത്വഗ്രഹണം കർമ്മത്തിനും ആവശ്യമാണ്. കർമ്മം ശരിയായി അനുഷ്ഠിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. കർമ്മത്തെ കർമ്മയോഗമാക്കി അനുഷ്ഠിക്കണമെങ്കിൽ അവിടെ തത്വഗ്രഹണം ആവശ്യമാണ്. ആ തത്വഗ്രഹണം ശ്രവണം കൂടാതെ എങ്ങനെ സാധ്യമാണ്? തത്വശ്രവണം കൂടാതെ ഒരുവൻ എങ്ങനെ അറിയും കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഉണ്ടാകും, ചിത്തശുദ്ധിക്ക് ശേഷം ജ്ഞാനം, ഇതെങ്ങനെ അവൻ ഗ്രഹിക്കും? അതുകൊണ്ട് തത്വശ്രവണം ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ മാറ്റിവെക്കേണ്ടതൊന്നല്ല. ഇന്നതിനു ശേഷം ഇന്നത്, അങ്ങനെയല്ല. ആദ്യം ഭക്തി ഉണ്ടാകുക, പിന്നെ തത്വശ്രവണം, അങ്ങനെയില്ല. ആദ്യം കർമ്മം ഉണ്ടാകുക, പിന്നെ തത്വശ്രവണം, അല്ല ആദ്യം യോഗം ശീലിക്കുക, പിന്നെ തത്വശ്രവണം, അങ്ങനെ മറ്റെന്തെങ്കിലും എന്തിനെങ്കിലും വേണ്ടി മാറ്റിവെക്കേണ്ടതൊന്നല്ല. അത് തിരിച്ചാണ് സംഭവിക്കേണ്ടത്. ഏതിനും ആദ്യമായി തത്വശ്രവണം സംഭവിക്കും. തത്വശ്രവണം സംഭവിക്കുമ്പോൾ അവിടെ ഫലത്തെ കാലം അപേക്ഷിക്കുന്നു. അങ്ങനെ കാണുന്നു അധികാരികളും, ഫലം വരുന്നില്ല. അങ്ങനെ ഫലത്തിന് താമസം വരുമ്പോൾ ഇവിടെ പറയുന്ന എന്താണോ ഉപാസന, ഇപ്പൊ പറഞ്ഞല്ലോ ഉപാസിക്ക് വേണ്ടിയാണ്. അപ്പോൾ അവൻ മനസ്സിലാക്കുന്നു, തത്വബോധം കൊണ്ട് അവൻ മനസ്സിലാക്കുന്നു പോരായ്മ എന്നതാണ്. അത് തത്വബോധത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. അത് ചിത്തശുദ്ധിയുടെ പോരായ്മയുണ്ട്, ചിത്ത ഏകാഗ്രതയില്ല, മനോമാലിന്യങ്ങൾ തടസ്സമാണ്, ചിത്തവിക്ഷേപങ്ങൾ തടസ്സമാണ്, ഇതെല്ലാം തത്വബോധത്തിലൂടെയാണ് ഗ്രഹിക്കുന്നത്. അങ്ങനെ ഗ്രഹിക്കുമ്പോൾ ആ തത്വശ്രവണത്തിന്റെ ബലത്തിലാണ് പിന്നീട് അവൻ കർമ്മയോഗത്തിലായാലും ഉപാസനകളിലായാലും മറ്റനുഷ്ഠാനങ്ങളിലായാലും അവൻ ഏർപ്പെടുന്നു. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, ആദ്യം തത്വത്തെ വെളിപ്പെടുത്തി. ഇനി അടുത്തത് ഭാഷ്യകാരൻ ആ കാര്യം വ്യക്തമാക്കും. ആ തത്വത്തെ പരമാവധി വെളിപ്പെടുത്തിയതിന് ശേഷം പറയുന്നു ഉപാസനയെക്കുറിച്ച്, അവസാനം കർമ്മത്തെക്കുറിച്ചും പറയും. അത് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. അത് ഫലം കാണുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ തത്വത്തിന്റെ വെളിച്ചത്തിൽ ഉപാസന കർമ്മം എന്ത് വേണോ യോഗം ആ പോരായ്മയെ പരിഹരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. എന്താണോ, ഞാൻ വേദാന്ത ശ്രവിച്ചവനാണ്, തത്വം ശ്രവിച്ചവനാണ്, അതുകൊണ്ട് എനിക്കിനി കർമ്മമില്ല, ഉപാസനയില്ല, യോഗമില്ല എന്നും ധരിക്കാൻ പാടില്ല. ശരിയാണ്, തത്വത്തെ ശ്രവിച്ചവന് പിന്നെ ഇതൊന്നുമില്ല. എപ്പോ അവൻ തത്വത്തെ ഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, തത്വത്തെ ശ്രവിക്കുകയും തത്വത്തെ ഗ്രഹിക്കാതിരിക്കുകയും ചെയ്താൽ എന്താ ഇതെല്ലാം പിന്നെ ശേഷിക്കുന്നു. അപ്പോൾ ഇതെല്ലാം പുതിയ രീതിയിലാണ്. തത്വത്തെ ശ്രവിക്കുന്നതിന് മുമ്പ് ആ തത്വത്തിന്റെ പിൻബലമില്ലെങ്കിൽ കർമ്മം ബന്ധിച്ചുകൊണ്ടിരിക്കും, വ്യവഹാരം ബന്ധിച്ചുകൊണ്ടിരിക്കും. തത്വത്തിന്റെ പിൻബലമുണ്ടെങ്കിൽ ആ വ്യവഹാരം തന്നെ ആ വ്യവഹാര മുക്തിക്ക് സഹായിച്ചുകൊണ്ട് വരിക്കും. അതാണ് വ്യവഹാരത്തിന്റെ നിഷേധവും വ്യവഹാരത്തിന്റെ സാർത്ഥകതയും രണ്ടിനും ഒരുപോലെ പ്രാധാന്യം. ഒന്നിന് മാത്രമല്ല, നമ്മളൊരു ഭാഗത്തിൽ വ്യവഹാരത്തെ നിഷേധിക്കുമ്പോൾ വേറൊരു ഭാഗത്തിൽ ഇവിടെ വ്യവഹാരത്തെ സമർത്ഥിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഭാഷകാരൻ ഇങ്ങനെ പല വികല്പങ്ങൾ പറയുന്നത്. ഇന്നതിനു വേണ്ടിയാകാം, ഇന്നതിനു വേണ്ടിയാകാം, പലതരം ഏത് തരത്തിലൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ശരി, കർമ്മ ഉപാസനകൾക്ക് ഒരധികാരിയെ സംബന്ധിച്ചിടത്തോളം എന്നും നിലനിൽപ്പുണ്ട്. അദ്വൈതത്തെ സംബന്ധിച്ച് വരുന്ന ഏറ്റവും വലിയൊരു തെറ്റിദ്ധാരണ ഇതാണ്. അദ്വൈതത്തെ തല തിരിച്ച് മനസ്സിലാക്കുന്നുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ്. വേദാന്തം ശ്രവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒന്നുമില്ല, വേദാന്തം കേട്ട് കഴിഞ്ഞു, കർമ്മമില്ല, ഉപാസനയില്ല, ഭക്തിയില്ല, യോഗമില്ല, ഒന്നിന്റെ ആവശ്യമില്ല എന്നൊരു തെറ്റിദ്ധാരണ വരുന്നു. അതുകൊണ്ട് ആണ് പലരും അദ്വൈതത്തെ ഭയക്കുന്നത്. അദ്വൈതം ശ്രവിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ തലതിരിഞ്ഞു പോകും എന്ന് തന്നെ കരുതുന്നവരുണ്ട്, അങ്ങനെ ഭയക്കുന്നവരുണ്ട്. അതുകൊണ്ട് പലരും വിവേകമുള്ളവരല്ല അല്ലാത്തവർ പറയും അദ്വൈതം കേൾക്കരുത്, അത് അപകടം ഉണ്ടാക്കുന്നതാണ്. അതെ, ശരിയായ അദ്വൈതം അല്ലാതെയാണ് കേൾക്കുന്നതെങ്കിൽ അത് അപകടം ഉണ്ടാകും. നമ്മൾ അദ്വൈതത്തെ ദുർവ്യാഖ്യാനം ചെയ്താണ് മനസ്സിലാക്കുന്നതെങ്കിൽ തീർച്ചയായും അത് അപകടം ഉണ്ടാകും. എവിടെ എന്തിനു നിഷേധിക്കുന്നു, എവിടെ എന്തിനു സമർത്ഥിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്നിങ്ങനെ വ്യർത്ഥമായി നമ്മൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് ഒരിടത്ത് എത്തിക്കത്തില്ല, അതൊരു പ്രയോജനം. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ ആൾക്കാർ ഭയക്കുന്നത്. അദ്വൈതം മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വിടും, വിട്ടുകഴിഞ്ഞാൽ ആകെ തകരാറാകും, കുഴപ്പമായി തീരും. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഈ വള്ളിക്കാവിൽ പോയിട്ട് അദ്വൈതം എങ്ങനെയാണ് പറയുന്നത്, അവരുടെ കർമ്മം അവരുടെ ഭക്തിയെല്ലാം സ്വാമി നശിപ്പിക്കത്തില്ലേ? അപ്പോ അവിടെ ശരിയായ അദ്വൈതമായിരിക്കില്ല പറയുന്നത്, സ്വാമിയുടെ അദ്വൈതത്തിൽ വെള്ളം ചേർത്തായിരിക്കും പറയുന്നത് എന്നോട് നേരിട്ട് പല സ്വാമിമാരും ചോദിച്ചിട്ടുണ്ട്. കാരണം അവർ ധരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, അദ്വൈതത്തിൽ വെള്ളം ചേർത്താലേ കർമ്മവും ഭക്തിയും എല്ലാം നിലനിൽക്കുമെന്നാണ്, ഉപാസനയെല്ലാം നിലനിൽക്കും. ശരിയായ അദ്വൈതം എന്ന് പറയുമ്പോൾ അതൊന്നുമില്ല. ഒന്നുകിൽ ശരിയായ അദ്വൈതം അവിടെ പറയുന്നില്ല, അല്ലെങ്കിൽ അദ്വൈതത്തെ എന്തോ മറിമായങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇതെങ്ങനെ പറയാൻ പറ്റുമെന്നുള്ളതാണ് ഈ അദ്വൈതത്തെക്കുറിച്ചുള്ള ഈ തെറ്റിദ്ധാരണ. അദ്വൈതം മനസ്സിലാക്കിയവർക്കല്ല, അദ്വൈതം പ്രസംഗിക്കുന്ന പലർക്കുമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഇവിടെ ഭാഷ്യകാരൻ അത് വളരെ വ്യക്തമായി പറയും. എന്താണോ തത്വത്തെ പൂർണ്ണമായും വ്യക്തമായും ധരിച്ചതിന് ശേഷവും വീണ്ടും കഥയിലേക്ക് വരുന്നു, വീണ്ടും ഉപാസനയിലേക്ക് വരുന്നു. എന്തിനു വേണ്ടി? അതിൻ്റെ ആവശ്യമുണ്ട്. തത്വത്തെ ശ്രവിച്ചു, തത്വത്തെ ഗ്രഹിച്ചില്ല, ഇനിയും ശേഷിക്കുന്നു. അവിടെ ചിലർക്ക് സംശയം തോന്നുന്നു. നിങ്ങൾക്കാർക്കുമില്ല, വേറെ ആർക്കെങ്കിലും? ശരി, തത്വത്തെ ശ്രവിച്ചു, തത്വത്തെ ശ്രവിച്ചു, തത്വത്തെ ഗ്രഹിച്ചില്ല. ശരി, തത്വത്തെ ഗ്രഹിക്കുന്നില്ല. എന്നാൽ ഈ തത്വത്തെ തന്നെ വീണ്ടും ശ്രവിച്ചുകൊണ്ടിരുന്ന പോലെ എന്തിനു വീണ്ടും കർമ്മവും ഉപാസനയുമില്ല? വീണ്ടും എന്തിനതിലേക്ക് പോകണം? ഗ്രഹണത്തിനുള്ള തടസ്സം കേവലം തത്വശ്രവണം കൊണ്ട് മാത്രം പരിഹരിച്ചുകൂടെ? അങ്ങനെയായാലും നമുക്ക് കർമ്മത്തെയും ഉപാസനയെല്ലാം അതിന്റെ പേരിൽ ഉപേക്ഷിച്ചുകൂടെ? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. ഇത് മാത്രമാണ് ഉപായം, ഇതാണ് തത്വശ്രവണം. അത് പലരും ചോദിക്കുന്നതിനൊരു പ്രധാന കാരണം, ഇത് വളരെ സുഖമുള്ള പണിയാണ്, ഇത് എളുപ്പമുള്ളതാണ് എന്നിത് മനസ്സിലാക്കാത്തതുകൊണ്ട് ധരിക്കുന്നുകൊണ്ടാണ്. തത്വം ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വേറെ ജോലിയൊന്നും ചെയ്യണ്ട, ഇതേന്നെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഉറങ്ങുക, എന്തെങ്കിലും മനസ്സിലാക്കുക, മരണം വരെ ഇത് തുടരാമെങ്കിൽ എത്ര സുഖമുള്ള പണിയാണ്. അങ്ങനെ തത്വശ്രവണം മാത്രം പരിഹാരമാകുമോ എന്നോ? അത് പരിഹാരമാകത്തില്ല. തത്വശ്രവണം മാത്രം ഇതിന് പരിഹാരമാകത്തില്ല. എന്തുകൊണ്ട്? തത്വശ്രവണം സഹായിക്കും, പക്ഷേ തത്വശ്രവണത്തിന് ശേഷവും കർമ്മം ഉപാസന എല്ലാം വിധിച്ചിരിക്കുകയാണ്. ആർക്കു വേണ്ടി? ഇത് ശ്രവിച്ചവന് വേണ്ടി. അപ്പോ ഓരോ രോഗത്തിനും ഓരോ ചികിത്സ, എല്ലാ രോഗത്തിനും കൂടി ഒരു മരുന്നുണ്ട്. അപ്പോ കർമ്മത്തെയും ഉപാസനയും എല്ലാം തത്വശ്രവണം സഹായിക്കും, പക്ഷെ അതിന് പകരം തത്വശ്രവണം ആകത്തില്ല. എന്തുകൊണ്ട്? മനസ്സിന്റെ വിക്ഷേപം, മനസ്സിന്റെ ഏകാഗ്രത, അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് യോഗ പരിശീലനവും മറ്റും പറഞ്ഞിരിക്കുന്നത്. അത് അതുകൊണ്ടേ പരിഹരിക്കാൻ പറ്റും. അവിടെ അതിൻ്റെ അന്തരംഗമായ സാധനയായിരിക്കുന്നത്, അതിൻ്റെ സാക്ഷാത്കാരണമായിരിക്കുന്നത് യോഗ പരിശീലനം പോലെയുള്ള കാര്യങ്ങൾ. അതിൻ്റെ ബഹിരംഗ സാധനയായിരിക്കുന്ന തത്വശ്രവണം. സാക്ഷാത്കാരത്തെ സംബന്ധിച്ച് അന്തരംഗമായിരിക്കുന്നത് തത്വശ്രവണം, ബഹിരംഗമായിരിക്കുന്ന യോഗവും കർമ്മവുമല്ല. പക്ഷെ ചിത്തശുദ്ധി പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച്, മനസ്സിന്റെ ഏകാഗ്രത പോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ അതിനുവേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നത് അതാണ് അവിടെ അന്തരംഗമായിരിക്കുന്നത്. ചിത്തശുദ്ധി കർമ്മം അന്തരംഗമായിരിക്കുന്നു, തത്വശ്രവണം അവിടെ ബഹിരംഗമാണ്. തത്വശ്രവണത്തിന് നേരിട്ട് അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം വ്യർത്ഥമായിത്തീരും, ഉപാസനകളും എല്ലാം വ്യർത്ഥമായിത്തീരും. അങ്ങനെ വന്ന ചിലർക്ക് സംശയമുണ്ടാവും, ഉപാസനയും കർമ്മങ്ങളും ഒന്നും ഇല്ലാതെ കേവലം തത്വശ്രവണം കൊണ്ട് തന്നെ ചിലർ തത്വനിഷ്ഠന്മാരാകുന്നു കണ്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ചരിത്രത്തിലെങ്കിലും ഉണ്ട്. അതെങ്ങനെ സംഭവിക്കുന്നു? അതിന് സമാനം പറയുന്ന എന്താണോ അതെല്ലാം അവരിൽ സംഭവിച്ചിരിക്കുന്നു, എന്നോ എപ്പോഴോ എങ്ങനെയോ അത് സംഭവിച്ചിരിക്കുന്നു. അവർക്ക് കർമ്മം ശേഷിക്കുന്നില്ല, യോഗം ശേഷിക്കുന്നില്ല, ഉപാസനകൾ ശേഷിക്കുന്നില്ല. അതുകൊണ്ട് തത്വശ്രവണം കൊണ്ട് അവരത് സാധിച്ചു. അങ്ങനെയാണെങ്കിൽ പറയും ഞാനും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. നമസ്കാരം. സമ്മതിച്ചിരിക്കുന്നു. താങ്കളും ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. തത്വം മാത്രം ശ്രവിച്ചോളൂ, സാക്ഷാത്കരിച്ചോളൂ. ഒരു വിരോധവുമില്ല. ആരും ആരെയും ബലമായിട്ടൊന്നിനും നിയോഗിക്കുന്നില്ല. വേദം പോലും അത് അവനവനാണ് തീരുമാനിക്കേണ്ടത്. അതെങ്ങനെ തീരുമാനിക്കും? അതിന്റെ ഫലം തന്നിൽ കാണണം. താൻ വീണ്ടും തത്വം ശ്രവിച്ചതിനു ശേഷവും ഇരുട്ടിൽ തപ്പിത്തടയരുത്. അവിടെ തത്വഗ്രഹണം തന്നെ സംഭവിച്ചിരിക്കണം. സംഭവിക്കുന്നുണ്ടെങ്കിൽ ശരി, മറ്റെല്ലാം മുമ്പ് തന്നെ സംഭവിച്ചിരിക്കുന്നു. പിന്നെ ഒന്നിന്റെ ആവശ്യമില്ല. വാമദേവൻ ശ്രുതി പറയുന്നു, ഗർഭത്തിലിരുന്നുകൊണ്ട് തന്നെ തത്വത്തെ സാക്ഷാത്കരിച്ചു. അങ്ങനെ സംഭവിക്കാം. മറിച്ചാണെങ്കിൽ ഓരോ രോഗത്തിനും അതാത് ചികിത്സ തന്നെ വേണം. അപ്പോൾ ഇതെല്ലാം ആവശ്യമായിട്ട് വരും. എന്നാലും ശ്രുതി ആഗ്രഹിക്കുന്ന എന്താണ്? എപ്പോഴും പരമമായ തത്വത്തെ വെളിപ്പെടുത്തുക. അത് താൻ ഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്നില്ലയോ അത് തന്നിലിരിക്കുന്ന കാര്യമാണ്. ശ്രോത്ര അധിഷ്ഠിതമാണത്, ശ്രോതാവിലിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവിടെ ഭാഷകാരൻ പറയുന്നു, ഇങ്ങനെ പല പല വികല്പങ്ങൾ, പല പല കാരണങ്ങളുണ്ട് ഇതിനെ ഇങ്ങനെ വീണ്ടും പറഞ്ഞതിന് ശേഷം. അതുകൊണ്ട് തത്വശ്രവണത്തിന് ശേഷവും തനിക്ക് ന്യൂനത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, വിഘ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി മറ്റുപായങ്ങളെയും സ്വീകരിക്കാം. അതാണ് ഇവിടെ കാണിക്കുന്നത്.